2024 ജനുവരി 14 ഞായറാഴ്ച കേരള കൌമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൌമുദി രണ്ടാം പേജിൽ നിന്നും വായിക്കുന്നത് അശ്വതി. വഞ്ചന നെഞ്ചിലെ പിളർക്കും, പഞ്ചാബ് കേസിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ വലിയ സാമർഥ്യങ്ങൾ പ്രത്യേകിച്ച് മറ്റൊരു സഹജീവിയുടെ കണ്ണീരിന് കാരണമാകുന്ന നിലയിൽ കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. എന്നാൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും കൂടിയേ തീരൂ. കാരണം സൂക്ഷ്മതയില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവർ കൊണ്ടുപോകുമെന്ന പണ്ട് മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഓർമ്മയില്ലേ? എന്ന് മാത്രമല്ല, അപ്രകാരം അത് കൈക്കലാക്കുന്നവർ ക്രമേണ അതിൽ ഉടമസ്ഥ അവകാശവും സ്ഥാപിക്കും. ആ മുതലിന്റെ യഥാർത്ഥ ഉടമയായ ഹതഭാഗ്യൻ എതിർകൈവശ അവകാശമെന്നൊരു അതിക്രമ അവകാശവാദത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനേ വഴിയുള്ളൂ. തികച്ചും അപ്രതീക്ഷിതമായി പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ സദസ്യർ അദ്ദേഹത്തെ നോക്കിയിരുന്നു. ഗൗരവം തെല്ലും കുറയ്ക്കാതെ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അദ്ദേഹം തുടർന്നു, അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, പേടിപ്പിച്ചാൽ പേടിച്ചങ്ങ് വിറച്ചു പോകും, കുഴപ്പമില്ല. ശരാശരി മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. എങ്ങനെ പേടിത്തൊണ്ടരാകാനല്ല പറഞ്ഞത്, എന്നാൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ വലിയൊരു വീരനൊന്നും ആകേണ്ട എന്നാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമല്ല. ഇത്രയും ഒറ്റ ശ്വാസത്തിൽ എന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അപ്പോഴും തുടർന്ന പ്രഭാഷകൻ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത പോലായിരുന്നു സദസ്യരുടെ മുഖഭാവം. ഇത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മസില് പിടിച്ചു പോലെ ഇരുന്ന് വല്ലതും സംഭവിച്ചാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. അപ്പോഴേക്കും സദസ്സിൽ കൂട്ടച്ചിരി ഉയർന്നിരുന്നു. അദ്ദേഹം തുടർന്നു, നമുക്ക് തീർച്ചയായും ന്യായീകരിക്കാൻ കഴിയുന്ന ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം. എന്നാൽ തികച്ചും അന്യായമായ ആശകളും ആഗ്രഹങ്ങളും ആത്യന്തികമായ നിരാശയും ദുഃഖവും മാത്രമേ പ്രധാനം ചെയ്യൂ. അത് മനസ്സിലാക്കാൻ അല്പം സമയമെടുക്കുമെന്നേ ഉള്ളൂ. പ്രാർത്ഥന ജീവിത വിജയത്തിന് ഏറ്റവും നല്ല ഔഷധമെന്ന തിരിച്ചറിവുള്ള ആർക്കാണ് അറിയാത്തത്? പക്ഷേ അത് നമ്മുടെ ഇഷ്ട ദൈവത്തോടാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയായി പറയേണ്ടത് ദൈവം നമുക്കൊപ്പം നിൽക്കണമെന്നല്ല, മറിച്ച് നമുക്ക് ദൈവത്തോടൊപ്പം നിൽക്കാൻ കഴിയണേന്നാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളായി മാറാതെ നമുക്ക് മുന്നേറാൻ കഴിയും. നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ ആഗ്രഹിക്കാവൂ എന്ന തിരിച്ചറിവും ഉണ്ടാകും. ഏഷ്യനെ കൊണ്ടും ഭീഷണി കൊണ്ടും അന്യന്റെ ചോരയുടെ രുചി ആഗ്രഹിക്കുന്നത് മനുഷ്യ സ്വഭാവമല്ല എന്ന് കൂടി തിരിച്ചറിവുണ്ടാകണം. ഇവിടെയാണ് കുട്ടന്റെയും മുട്ടന്റെയും കഥയുടെ പ്രസക്തി. കുട്ടനെയും മുട്ടനെയും അറിയില്ലേ? ഇരട്ടകളായ മുട്ടനാടുകളെ. എന്നാൽ അവർ തമ്മിൽ തെറ്റി, അല്ല, അവരെ തമ്മിൽ തെറ്റിപ്പിച്ചു ആ ആട്ടിൻ തോലിട്ട ചെന്നായ. അങ്ങനെ കുട്ടനും മുട്ടനും കൊമ്പുകോർത്തു. അവർ അന്യോന്യം കൂട്ടിയിടിച്ചു. അവരുടെ ശിരസുകളിൽ നിന്നും ചോര ധാരധാരയായി ഒഴുകി. ചോരയുടെ മണമെന്ന ലഹരി ചിറകിൽ ചെന്നായ വർദ്ധിച്ച സന്തോഷത്തോടെ ആ പാവങ്ങളുടെ ചോരത്തുള്ളികൾ നക്കി കുടിക്കാൻ തുടങ്ങി. എന്നാൽ ചെന്നായയുടെ കൊടിയ വഞ്ചനയൊന്നും തിരിച്ചറിയാതെ നമ്മുടെ കുട്ടനും മുട്ടനും വർദ്ധിച്ച വീടത്തോടെ വീണ്ടും വീണ്ടും കൂട്ടിയിടിച്ചു. പക്ഷേ ചുടുചോറ് നുടഞ്ഞു നിന്ന ചതിയൻ ചെന്നായക്കായിരുന്നു ആ കൂട്ടിയിടിയുടെ സുഖമനുഭവിക്കാൻ യോഗമുണ്ടായത്. അങ്ങനെ ആ കൊടും ചതിയന്റെ കഥ കഴിഞ്ഞു. അപ്പോൾ വഞ്ചന നെഞ്ചിനെ പിളർക്കുമെന്ന് പറഞ്ഞതിലെ പൊരുൾ മനസ്സിലായോ? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രഭാഷകൻ സദസ്യരെ നോക്കിയപ്പോൾ എല്ലാവരും ഭീതിയോടെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. എല്ലാവരെയും ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൈവശ അവകാശ നിയമം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. സ്വന്തം വീട്ടുകാരെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അന്യ കൈവശമായാൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കൂട്ടച്ചിരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു നിർത്തി.